ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ റംബാസൻ വന്യവൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരായ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരും, കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലോകം മുഴുവനും ഒരുപോലെ പ്രതിസന്ധിയിലായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും. ഈ സമയത്ത് ദൈവത്തിങ്കൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് കോവിഡ് എന്ന മഹാമാരിയെ തുടച്ചു നീക്കുവാൻ നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കേണ്ടുന്ന സമയം. ഒരു വ്യക്തിയുടെ ജീവിത ഇപ്രകാരം കേട്ടിട്ടുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളുടെ ഇടയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് അവധിക്ക് ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ മാതാപിതാക്കൾ അവിടെയുണ്ട്. പക്ഷെങ്കിൽ മാതാപിതാക്കൾക്ക് ബിസിനസ്സും കാര്യങ്ങളും ആയതുകൊണ്ട് വളരെയേറെ തിരക്കുമാണ്. രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ മോനെ ഗുഡ് മോർണിംഗ് എന്ന് പറയും. വൈകുന്നേരം രാത്രി വന്നു കയറിയാൽ മകനായ ഈ വ്യക്തി ലാപ്ടോപ്പിന് മുമ്പിലൊക്കെ ആയിരിക്കും. ആ സമയത്ത് മോനെ ക്ഷീണമുണ്ട്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു പോകും. അങ്ങനെ ആ വ്യക്തി വളർന്ന് വലുതായി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണശേഷം ഏർപ്പെടുത്തിയ എല്ലാ ബിസിനസ്സുകളും ബാധ്യതകളും ഒക്കെയും ഈ വ്യക്തിക്ക് ഒറ്റയടിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, ഈ വ്യക്തി ഏറ്റെടുത്തു, കല്യാണവും കഴിഞ്ഞു, ഒരു മകനുമുണ്ടായി. ഈ സമയത്ത് ഈ വ്യക്തിക്ക് ബിസിനസ്സായി കുടുംബമായി ഒട്ടും സ്വസ്ഥതയില്ലാതായി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ, കൂട്ടുകാരൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, ഒന്നും അധ്വാനിക്കേണ്ടി വന്നില്ല, ഒന്നും സമ്പാദിക്കേണ്ടി വന്നില്ല, ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇദ്ദേഹം നോക്കിയപ്പോൾ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. മകനോട് സംസാരിക്കുവാൻ കളിപ്പിക്കുവാൻ പോലും സമയമില്ല, ഭാര്യയോട് മിണ്ടുവാൻ പോലും സമയമില്ല, ബിസിനസ്സിൻ്റെതായ തിരക്കുകളാണ്. മനസ്സമാധാനം നഷ്ടപ്പെട്ട് വീട്ടിൽ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. കൂട്ടുകാർ ഒത്തിരി പറഞ്ഞു ഭാഗ്യവാനാണെന്ന്, പക്ഷെങ്കിൽ ഭാഗ്യാവസ്ഥ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലാണ് ഈ വ്യക്തി. ആ സമയത്ത് അദ്ദേഹം തീരുമാനിച്ചു, ഒരു ദിവസം ഇതിൽ നിന്നെല്ലാം മാറി പുറത്തിറങ്ങി മറ്റുള്ളവരുടെ കാര്യമൊന്ന് പരിശോധിക്കണമെന്ന്. ആദ്യമേ ഇദ്ദേഹം ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെ ഒരു സ്റ്റാഫിൻ്റെ ഭവനത്തിലെ വാതിക്കൽ ചെന്നു. ഇന്നേ ദിവസം ആ സ്റ്റാഫ് ഓവർ ടൈം വർക്ക് ചെയ്ത് കൂടുതൽ പണം കയ്യിൽ കിട്ടി. മകൾക്ക്, ചെറുമകൾക്ക് ഒരു പിസ്സ മേടിച്ചു കൊണ്ടാണ് ഈ സ്റ്റാഫ് ഭവനത്തിലേക്ക് ചെന്നത്. ഇത് കണ്ടപ്പോൾ ആ കൊച്ചുമകൾ ഓടി വന്ന് അപ്പൻ്റെ കയ്യിൽ നിന്ന് പിസ്സ മേടിച്ചുകൊണ്ട് അപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കടന്നു വന്ന് മകളെ ഏറ്റുപിടിച്ചു, സന്തോഷത്തോടുകൂടെ ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അസ്വസ്ഥത വന്നു. എവിടെയാണ് സമാധാനം കിട്ടുന്നത്, എവിടെയാണ് സന്തോഷം കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ഓടി ഒത്തിരി സ്ഥലങ്ങളിലേക്ക് വണ്ടി ഓടിച്ചു കൊണ്ടുപോയി. പലയിടത്തും പോയപ്പോൾ പലരുടെയും ജീവിതം കണ്ടു. ചിലർ സമ്പന്നതയുടെ നടുവിൽ കിടന്നിട്ടും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ, ചിലർ ഒട്ടും ദാരിദ്ര്യത്തിലായിട്ടും വളരെയേറെ സന്തോഷിക്കുന്ന കാഴ്ച. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഇരുന്നപ്പോൾ ഒത്തിരി സന്ധ്യയായപ്പോൾ അദ്ദേഹം കടൽ തീരത്ത് പോയി വിശ്രമിക്കുവാൻ തുടങ്ങി. അപ്പോൾ അടുത്തുള്ള പള്ളിയിൽ നിന്ന് ഒരു മണിയടിയുടെ ശബ്ദം കേട്ടു. മണിയടി കഴിഞ്ഞപ്പോൾ ചെറിയ പ്രാർത്ഥന ആരംഭിച്ചു. അതിനുശേഷം ഒരു സുവിശേഷകൻ അവിടെ പ്രസംഗിക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തെ കുറിച്ചാണ് അവിടെ പ്രസംഗിച്ചത്. അതിൽ ഇപ്രകാരം കാണുന്നുണ്ട്, 5-ാം അധ്യായം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് അവിടെ കർത്താവ് ബിയാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ആരാണ് ഭാഗ്യവാനെന്ന്. അദ്ദേഹം നേരെ തിരിഞ്ഞു ഓടിച്ചെന്നു അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് ബൈബിൾ പരിധി നടന്നു. ഒത്തിരി ഇടത്ത് നോക്കി ബൈബിൾ കാണുന്നില്ല. വീട്ടിലെ പല മുറികൾ കയറി ഇറങ്ങി നോക്കി, വേദപുസ്തകം അവിടെയെങ്ങുമില്ല. പ്രിയമുള്ളവരെ, അദ്ദേഹം നോക്കി ലൈബ്രറി, അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഓക്സ്ഫോർഡിലെയും കേംബ്രിഡ്ജിലെ ഒത്തിരി പുസ്തകങ്ങൾ അതിനകത്ത് അടുക്കി വെച്ചിരിക്കുന്നു. അതിൽ മുഴുവനും തപ്പിയപ്പോഴും ബൈബിളില്ല. അവസാനം അദ്ദേഹം സൈഡിലേക്ക് ഒരു മേശയുടെ താഴേക്ക് നോക്കിയപ്പോൾ ഒരു പഴയ ബൈബിൾ അവിടെ കിടക്കുന്നു. ഇത്രയും പെട്ടെന്ന് തുറന്നു നോക്കി വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം എടുത്തു വായിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് മനസ്സിലായി യഥാർത്ഥമായ ഭാഗ്യമുള്ള അവസ്ഥ. അദ്ദേഹം ബിസിനസ്സൊക്കെ മാറ്റിവെച്ച് മക്കളോടൊപ്പവും ഭാര്യയോടൊപ്പവും ചിലവഴിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും രോഗികൾക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ തുടങ്ങി. അവിടെ അദ്ദേഹത്തിന് ഒരു സന്തോഷം ലഭിച്ചു എന്ന് വഹിക്കുവാനിടയായിട്ടുണ്ട്. അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം 84-ാം സങ്കീർത്തനം 5-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം കാണുന്നുണ്ട്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ആരാണ് ഭാഗ്യവാൻ? ഈ ലോകത്ത് ആരെയാണ് നമ്മൾ ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കുന്നുണ്ടോ? നമ്മൾ സമൂഹത്തിൽ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്ന്? ചിലരുടെ സമ്പത്ത് കാണുമ്പോൾ, പ്രശസ്തി കാണുമ്പോൾ, മറ്റധികാര ധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അവരെ വിളിക്കും ഭാഗ്യവാൻ എന്ന്, അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് വിളിക്കാറുണ്ട്. പക്ഷെങ്കിൽ യഥാർത്ഥമായ ഭാഗ്യാവസ്ഥ ഏതാണെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നുണ്ട്. ബലം നിന്നിലുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ. ബലം എന്താണ്? ഈ ലോകത്തിൽ നമ്മുടെ കാഴ്ചയിൽ ബലം എന്താണ് നോക്കുമ്പോൾ, കായികമായിട്ടുള്ള ബലമുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബലമുണ്ട്, അധികാരത്തിന്റെ ബലമുണ്ട്. ഏത് ബലമാണ് ഭാഗ്യാവസ്ഥ നൽകുന്നത്? പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ചാണോ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന്? ഒരിക്കലുമല്ല. പകരം കായിക ബലമുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാം. സാമ്പത്തികമായ ബലമുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നതല്ല, ചിലപ്പോഴുണ്ടാകാം, ചിലപ്പോൾ ഇല്ലാതായി പോകാം. അധികാരത്തിന്റെ ബലം നമ്മളെ അധികാര ദുർവിനിയോഗത്തിലേക്ക് നയിക്കുമ്പോൾ ചിലപ്പോൾ അത് നഷ്ടപ്പെടാം. പക്ഷെങ്കിൽ യഥാർത്ഥമായ ബലം അത് ദൈവത്തിൽ നിന്നുള്ള ബലമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ബലം നിന്നുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ. ഈ ബലത്തെയാണ് നമ്മൾ ഓരോരുത്തരും പ്രാപിക്കേണ്ടത്. ഈ വ്യക്തിയുടെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പത്തുണ്ട്, അധികാരമുണ്ട്, മറ്റെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. പക്ഷെ സന്തോഷമില്ല, സമാധാനമില്ല, ഭാഗ്യാവസ്ഥകൾ അദ്ദേഹത്തിനില്ല. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സ്വയമായിട്ട് ഭാഗ്യമില്ലാതെ പോകുന്ന ഒരു കാഴ്ചയുമുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നിലനിൽക്കുന്ന ബലം. യഥാർത്ഥമായ ബലം പ്രാപിച്ചുകൊണ്ട് ഭാഗ്യാവസ്ഥ പ്രാപിക്കേണ്ടെന്ന ആവശ്യകത നമുക്കുള്ളത്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോഴും സഭയുടെ പാരമ്പര്യം പരിശോധിക്കുമ്പോഴും ഈ ബലം പ്രാപിച്ച അനേകം പിതാക്കന്മാർ നമുക്കുണ്ട്. പ്രത്യേക പരിശുദ്ധനായ പെരുമലത്തിരുവിയുടെ മണ്ണിലായിരിക്കുമ്പോൾ പരിശുദ്ധനായ പെരുമലത്തിരുവിനെ സ്വജീവിതത്തിൽ ആ ബലത്തെ യഥാർത്ഥമായിട്ട് പ്രാപിച്ചു, ആ ബലം ജീവിതത്തിലുടനീളം കൈമുതലാക്കി കൊണ്ടു നടന്ന് യഥാർത്ഥമായ സിയോന്റെ അവകാശത്തിലേക്ക് കടത്തിയെന്ന ഒരു പരിശുദ്ധനാണ്. ഇതന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. പ്രിയമുള്ളവരെ, ഈ ബലത്തെ നമുക്ക് എങ്ങനെയാണ് സ്വായത്തമാക്കുവാൻ കഴിയുന്നത്? ഈ ബലത്തെ എങ്ങനെയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇതിനു വേണ്ടിയാണ് ദൈവകൃപയുടെ അനുഭവം. ദൈവകൃപയുടെ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബലത്തെ എനിക്കും നിങ്ങൾക്കും പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എന്ത് അനുഷ്ഠിച്ചാൽ ഈ ബലം നമുക്ക് പ്രാവർത്തികമാക്കാം? പരിശുദ്ധന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ദൈവത്തിന് വേണ്ടി മരിച്ചവരാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും തയ്യാറാകുമ്പോഴാണ് എന്നിലും നിങ്ങളിലും ഈ ബലം സ്വയമായി എത്തിച്ചേരുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ബലത്തെ പ്രാപിക്കുവാൻ വേണ്ടി ഒന്നാമതായി ചെയ്യേണ്ട ഘടകമെന്ന് പറയുന്നത് ദൈവത്തെ നോക്കിക്കൊണ്ട് ബലത്തെ പ്രാപിക്കുവാൻ, ദൈവത്തെ നോക്കിക്കൊണ്ട് ബലത്തെ പ്രാപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ദൈവാഭിമുഖത്തിലൂടെ ദൈവത്തെ നോക്കുന്നതിലൂടെ ആ ബലത്തെ സ്വായത്തമാക്കുക. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 34:5 ഇപ്രകാരം കാണുന്നുണ്ട്: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രിയമുള്ളവരെ, ഇതുതന്നെയാണ് ദൈവത്തെങ്കിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ ബലത്തെ പ്രാപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. ഇന്നിൻ്റെ ലോകത്ത് ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കണം, ഒന്ന് ശോധന ചെയ്യണം. ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സമയം നമുക്കുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ലോകപരമായ നമ്മുടെ കാര്യങ്ങൾ, സമ്പത്തിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള നെട്ടോട്ടം, അധികാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം, ഇതെല്ലാം ഉള്ളപ്പോൾ ദൈവത്തെ നോക്കുവാൻ നമുക്ക് സമയമുണ്ട്. നമ്മുടെ വ്യക്തി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദൈവത്തെ ഒന്ന് നോക്കുവാൻ, ദൈവമേ നീയാണ് എനിക്കെല്ലാം തന്നത്, നീയാണ് എനിക്ക് ഇത്രയും നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നന്ദി പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇതന്നെയാണ് കാഴ്ചയുണ്ടായിട്ടും കുരുടന്മാരെന്ന് പറയുന്ന അവസ്ഥ. യേശു തമ്പുരാൻ തൻ്റെ ഇഹലോക വാസകാലത്ത് കാഴ്ചയുണ്ടായിരുന്നവരെ കുരുടന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുരുടന്മാരെന്ന് വിളിച്ചത്? കാഴ്ചയുണ്ടായിരുന്നിട്ടും കാണേണ്ടത് കാണുവാൻ കഴിയാത്തത് കൊണ്ടാണ്, കാണേണ്ടത് കാണേണ്ടതുപോലെ കാണുവാൻ കഴിയാത്തവരെയാണ് യേശു തമ്പുരാൻ കുരുടൻ എന്ന് വിളിച്ചത്. ഇന്ന് ഞാനും നിങ്ങളും ലോകപരമായിട്ടെല്ലാം കാണുവാൻ സാധിക്കും, പക്ഷെങ്കിൽ ആന്തരികമായ കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് കുരുടന്മാരാകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് ഗ്രീക്ക് വേർഡുണ്ട്, ടിഫ്ലോസ് എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ കണ്ണിൻ്റെയും കാതിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനരാഹിത്യം, അന്ധത എന്നാണ് അർത്ഥം പറയുന്നത്. ടിഫ്ലോസ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദത്തെ അന്ധത എന്നുകൊണ്ട് നമ്മൾ വിവക്ഷിക്കും കണ്ണിൻ്റെയും കാതിൻ്റെയും മനസ്സിൻ്റെയും അന്ധത. ഇന്ന് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഇപ്രകാരമാണ്. എന്തുകൊണ്ടാണ് കാഴ്ച നഷ്ടപ്പെടുന്നത്? മനുഷ്യന്റെ ധനവും സമ്പന്നതയും നിലനിർത്തുവാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഇന്ന് ലോകം തയ്യാറാകുന്നുണ്ട്. നമ്മൾ തന്നെ തയ്യാറാകുന്നുണ്ട്. എൻ്റെ ധനത്തെയും സമ്പത്തിനെയും അധികാരത്തെയും പിടിച്ചു നിർത്തുവാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും എന്ത് കൊള്ളരുതാമയ്ക്കും നമ്മളൊക്കെയും തുനിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ മനുഷ്യൻ നോക്കുന്നത് എങ്ങോട്ടാണ്? സ്വയത്തെ തന്നെയാണ് മനുഷ്യൻ നോക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തെ നോക്കുവാൻ കഴിയാത്തത്? സ്വയത്തെ നോക്കുന്നത് കൊണ്ട്, എന്നിലേക്ക് തന്നെ നോക്കുന്നത് കൊണ്ട്, എൻ്റെ നന്മയെ നോക്കുന്നത് കൊണ്ട്, എൻ്റെ സന്തോഷത്തെ നോക്കുന്നത് കൊണ്ട്, എൻ്റെ സൗഭാഗ്യങ്ങളെ നോക്കുന്നത് കൊണ്ട് മനുഷ്യന് എന്ത് കാണുവാൻ കഴിയുന്നില്ല? ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല. വെളിപാട് പുസ്തകം 3:17 ഇപ്രകാരം കാണുന്നുണ്ട്. ലവദോക്കിയിലെ സഭയോട് ദൈവം പറയുന്നതാണ്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയുവീനെന്ന് ലവദോക്കിയിലെ സഭയോട് യേശു തമ്പുരാൻ ഓർപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ മനുഷ്യൻ സ്വയത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു, സ്വയമായിട്ട് പലതും നേടുവാൻ ശ്രമിക്കുന്നു. എൻ്റെ നേട്ടങ്ങളൊക്കെയും ഞാൻ എൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ്, ആരും തന്നതല്ലെന്ന് മനുഷ്യൻ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നാം മാറേണ്ടത്. എനിക്ക് നൽകിയത്, എൻ്റെ ശ്രേഷ്ഠത, എൻ്റെ അധികാരം ദൈവം തന്നതാണ്. ആ ദൈവത്തിന് ഒരു നിമിഷമെങ്കിലും ഒന്ന് നോക്കി നന്ദി പറയുവാൻ നമ്മുടെ സമയങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. നിന്റെ ലോകം നോക്കുമ്പോൾ ദൈവത്തെക്കാൾ ഉപരി മറ്റ് പലതിനും പ്രാധാന്യം കൊടുക്കുന്നു. ലോകത്തെ നോക്കി അതിൻ്റെ രീതികൾക്കനുസരിച്ച് വേഷം കെട്ടുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത്. ഭക്തിയുടെ ബാഹ്യമായ മൂടുപടം അണിഞ്ഞ് മനുഷ്യനെ കബളിപ്പിക്കുന്നവരെയാണ് ഇന്ന് ലോകം കാണിക്കുന്നത്. ഹേ വിഡ്ഢിയായ മനുഷ്യ, നീ ചിന്തിക്കുന്നില്ലേ ദൈവം ഇതെല്ലാം കാണുന്നുവെന്ന്? ദൈവം എവിടെയാണ് നോക്കുന്നത്? നമ്മുടെ കാഴ്ചകളെ ഒന്നാമതായി ദൈവത്തെ നോക്കുവാൻ ആവശ്യമായിരിക്കുന്നത് നമ്മുടെ കാഴ്ചകളെ യഥാസ്ഥാനപ്പെടുത്തുക. കാഴ്ചകളെ യഥാസ്ഥാനപ്പെടുത്തിയെങ്കിൽ മാത്രമേ ദൈവത്തെ നോക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് യഥാസ്ഥാനപ്പെടുത്തൽ? കാഴ്ചകളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വേണ്ടവണ്ണം ക്രമീകരിക്കുമ്പോഴാണ്. നമ്മുടെ കാഴ്ചകളൊക്കെയും ബാഹ്യമായത് കാണുമ്പോൾ ആന്തരികതയിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് എനിക്ക് കൃപ നൽകിയ ദൈവത്തെ നോക്കിക്കൊണ്ട് ഒന്ന് മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കുവാൻ, ചിന്തകളെ ഒന്ന് മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവത്തെ നോക്കുന്നത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറിക്കൊണ്ട്, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് ദൈവത്തെ നോക്കുന്നത്. ഇന്ന് പലരും പറയാറുള്ളൊരു കാര്യമാണ്, ദൈവത്തെ ഞാൻ നോക്കുന്നുണ്ട്, ദേവാലയത്തിൽ പോകുന്നുണ്ട്, വിശുദ്ധ ആരാധനകളിൽ സംബന്ധിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നില്ലെന്ന്. പ്രിയമുള്ളവരെ, ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പലരും ഭവനത്തിലായിരുന്നപ്പോഴും ഒത്തിരി സമയം ഫ്രീ കിട്ടിയപ്പോഴും പലരും ആഗ്രഹിച്ചൊരു കാര്യമാണ്, ദൈവത്തെ ഒരു നോക്കുന്ന കാണുവാൻ അല്പസമയം മാറ്റിവെക്കുക. ഇവിടെയൊന്നും കാണാതെ പോകുന്ന ഒരു കാഴ്ച. എന്തുകൊണ്ടാണ്? നീ നോക്കുന്നത് ലോകത്തെയാണ്, നിന്റെ കാഴ്ചകൾ ലോകത്തിൽ തന്നെയാണ്, നീ ആയിരിക്കുന്നത് ലോകത്തിന്റെ ഹിതത്തിനനുസരിച്ചാണ്. പ്രിയമുള്ളവരെ, സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമുക്കറിയാം. അവൻ യേശുതമ്പുരാനെ കാണുവാൻ ആഗ്രഹിച്ചു. യേശുതമ്പുരാനെ കാണുവാൻ വേണ്ടി അവൻ പല സ്ഥലങ്ങളിൽ ഓടി നടന്നു. അവസാനം തമ്പുരാൻ പോകുന്ന വഴിയിലെ ഒരു കാട്ടത്തിമേൽ കയറിയിരുന്നു. അവിടെ യേശുതമ്പുരാനെ ഒരു നോക്ക് കാണുവാൻ, അവനായിരിക്കുന്ന അവസ്ഥ ഭൂമിയിലായിരുന്നു. അത് വിട്ടിട്ട് അവൻ കാട്ടത്തിയുടെ മുകളിലേക്ക് കയറി നിന്നപ്പോൾ യേശുതമ്പുരാനെ അവന് കാണുവാൻ സാധിച്ചു. അവിടെ തിരിച്ചും സംഭവിക്കുന്നുണ്ട്. ആയിരിക്കുന്ന അവസ്ഥ വിട്ടിട്ട് ഉയരത്തിലേക്ക് ദൈവത്തെ കാണുവാൻ വേണ്ടി നോക്കിയപ്പോൾ അവന് തിരിച്ചു ലഭിക്കുന്ന സൗഭാഗ്യം യേശുതമ്പുരാൻ അവനെ കണ്ടു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇതന്നെയാണ് ആവശ്യം. ആയിരിക്കുന്ന അവസ്ഥ വിട്ടിട്ട് ദൈവത്തെ നോക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടിയിരിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന അവസ്ഥ ഏതാണ്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥ ചിലപ്പോൾ എപ്പോഴും ധനസമ്പാദന രീതിയോടായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ കിട്ടുവാനായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കുന്നില്ല എന്നുള്ള കാരണവുമുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നാം മാറേണ്ടത്. എൻ്റെ ദൈവത്തെ എനിക്ക് കാണുവാൻ വേണ്ടി എൻ്റെ ആയിരിക്കുന്ന അവസ്ഥകളെ ഒന്ന് മാറ്റിവെക്കുവാൻ, എൻ്റെ സൗഭാഗ്യങ്ങളെ ഒന്ന് മാറ്റിവെക്കുവാൻ, അല്പസമയം എല്ലാ പ്രതിസന്ധികളും മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഒന്ന് മാറി നിൽക്കുവാൻ കഴിയണം. ഇന്ന് പലരും ആരാധനയ്ക്ക് വേണ്ടി ദേവാലയത്തിൽ പോകുന്നുണ്ട്. ദേവാലയത്തിൽ പോകുമ്പോൾ, വിശുദ്ധ കുർബാന നടക്കുമ്പോൾ, നമസ്കാരം നടക്കുമ്പോഴും പലരുടെയും ചിന്ത എങ്ങോട്ടാണ് പോകുന്നത്? പ്രിയമുള്ളവരൊന്നും ചിന്തിക്കണം. തന്റെ സ്വന്തം ഭവനങ്ങളിൽ, അല്ലെങ്കിൽ അയൽക്കാരെ പറഞ്ഞ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നാളെ നടക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ, വിശുദ്ധ കുർബാനയിൽ അതിനെ ശ്രദ്ധിക്കുവാൻ സമയമില്ല. ഇത് അച്ഛൻ പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോയി ബാക്കി കാര്യങ്ങൾ നടത്താമെന്നുള്ള ഒരു വ്യാമോഹം. ഇവിടെയാണ് രണ്ടാമതായിട്ട്, ഒന്ന് കാഴ്ചകൾ യഥാസ്ഥാനപ്പെടുത്തുക, രണ്ട് നമ്മൾ ആയിരിക്കുന്ന വടികൾ ഏതാണ് ചിന്തിച്ചുകൊണ്ട് ആയിരിക്കുന്ന വടികളെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ക്രമീകരിക്കുവാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട്, വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 5:8 കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ബ്ലസ്ഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട് ഫോർ ദേ ഷാൽ സീ ഗോഡ്. പ്രിയമുള്ളവരെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണുവാൻ പ്രധാനമായിട്ടും വേണ്ടത് എന്താണ്? ഹൃദയശുദ്ധിയാണ്. കാരണം ദൈവം എവിടെയാണ് നോക്കുന്നത്? എന്റെയും നിങ്ങളുടെയും ഭൗതികമായ വളർച്ചയിലോ മുഖത്തെയോ പൊക്കത്തെയോ സൗന്ദര്യത്തെയോ അല്ല, പകരം ദൈവം നോക്കുന്നത് ഹൃദയത്തെയാണ്. ഒന്ന് ശൗബേലിന്റെ പുസ്തകം 16:7 ഇസ്രായേലിന്റെ ശൗലിന് ശേഷമുള്ള രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ശൗമേൽ പ്രവാചകനെ ദൈവം അയക്കുന്നുണ്ട്. അവിടെ ശൗമേൽ പ്രവാചകൻ ഇസ്രായേലിന്റെ 1 മകനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം പറയുന്നൊരു മറുപടി ഇപ്രകാരമാണ്: അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യനെ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. പ്രിയമുള്ളവരെ, യഹോവ എവിടെയാണ് നോക്കുന്നത്? ഹൃദയത്തെയാണ് നോക്കുന്നത്. നിന്റെ മുഖമോ നിന്റെ സൗന്ദര്യമോ നിന്റെ പൊക്കമോ നിന്റെ സമ്പത്തോ ഒന്നും യഹോവയ്ക്ക് വേണ്ട, അതിനെയല്ല അവൻ നോക്കുന്നത്. പകരം അവൻ നോക്കുന്നത് ഹൃദയത്തെയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17:10 നാം കാണുന്നു, യഹോവയായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുന്നു, ഞാൻ അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ വഴികൾക്കും പ്രവൃത്തികൾക്കും തക്കവണ്ണം ഫലം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഹൃദയത്തെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഹൃദയത്തെ ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. എന്റെ ഹൃദയം ശുദ്ധിയുള്ളതാണോ കറയില്ലാത്തതാണോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. പമ്പാക്കുട നമസ്കാരം നമ്മൾ പാടുന്നുണ്ട്, കർത്താവേ കറയില്ലാത്ത ഹൃദയം എനിക്ക് അരുളിയിടണമേ, കർത്താവേ കറയില്ലാത്ത ഹൃദയം എനിക്ക് അരുളിയിടണമേ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഹൃദയത്തെ ഒന്ന് നോക്കണം, അതിനെ ഒന്ന് പരിശോധിക്കണം. അതിൽ പാപക്കറകൾ വീണിട്ടുണ്ടെങ്കിൽ, പാപചിന്തകൾ ഉണ്ടെങ്കിൽ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും എന്റെ ഹൃദയം തെറ്റായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവഹിതത്തിന് വിപരീതമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അവിടെ ഹൃദയത്തെ കഴുകിവെടുപ്പാക്കുവാൻ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. ശിവാമസ്കാരം പാടുന്നുണ്ട്, നിർമ്മലനിക്കനിയും നിർമ്മലനാ ദേവ, ഞങ്ങൾക്കെന്ന് നൽകണമേ നിർമ്മല ഹൃദയം. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, നിർമ്മലമായ ഹൃദയം എനിക്ക് നൽകണമേ. കർത്താവ് ഓർപ്പിക്കുന്നത് തന്നെയാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഇങ്ങനെയുള്ളവരാണ് ദൈവത്തെ കാണുന്നത്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ദൈവത്തെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന കൊച്ചു കുഞ്ഞു മുതൽ പ്രായമുള്ളവർ വരെയുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് ദൈവത്തെ ഒന്ന് കാണണമെന്ന്. പക്ഷേങ്കൽ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ഉള്ളിൽ കാഴ്ചയ്ക്ക് വിശുദ്ധി നഷ്ടപ്പെടുന്നു, കണ്ണുകൾ തെറ്റായവ കാണുന്നു, തെറ്റായവ കാണുവാൻ പ്രേരിപ്പിക്കുന്നു. അവിടെ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആയിരിക്കുന്ന വഴികളിൽ നിന്ന് മാറി ഉയരത്തിലേക്കൊന്ന് കയറുവാൻ, അത് സ്വന്തം നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പടികൾ കയറുവാനല്ല, ആയിരിക്കുന്ന എല്ലാ അവസ്ഥകളും വിട്ടിട്ട് ദൈവം ആഗ്രഹിക്കുന്ന പടികളിലൂടെ മുകളിലേക്ക് കയറുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും നോക്കുമ്പോൾ ഹൃദയത്തിന്റെ നൈർമല്യമാണ്, ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് വീണ്ടും നടക്കേണ്ടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ബലം പ്രാപിക്കുവാൻ ഒന്നാമതായിട്ട് വേണ്ടത്, ഭാഗ്യാവസ്ഥയിലേക്ക് വരുവാൻ ഒന്നാമതായിട്ട് വേണ്ടത്, പ്രധാനമായിട്ടും ദൈവത്തെ നോക്കിക്കൊണ്ട് പ്രകാശിതരാകുവാൻ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. രണ്ടാമതായിട്ട്, ഭാഗ്യാവസ്ഥയിലെ കടക്കുവാൻ യഥാർത്ഥമായ ബലം പ്രാപിക്കുവാൻ ചെയ്യേണ്ടത് സങ്കീർത്തന പുസ്തകം 1:2 യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അതായത്, ആരാധനയ്ക്ക് തീഷ്ണതയുള്ളവനാണ് ബലം പ്രാപിക്കുന്നത്. ആരാധനയ്ക്ക് തീഷ്ണതയുള്ളവനാണ് ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ബലം പ്രാപിച്ച് ഭാഗ്യാവസ്ഥയിലേക്ക് എത്തിയവരെ നോക്കുമ്പോൾ അവരെല്ലാവരും ആരാധനയിൽ സന്തോഷം കണ്ടെത്തിയവരാണ്. ആരാധനയ്ക്ക് ധ്യാപകൾ ധ്യാനിക്കുന്നവരാണ് ആരാധനയിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം, ആരാധനയ്ക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തീഷ്ണത എത്രമാത്രമുണ്ട്, ആരാധനയ്ക്ക് എത്രമാത്രം തീഷ്ണതയുണ്ടെന്ന് നാം ഓരോരുത്തരുമൊന്ന് പരിശോധിക്കുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആരാധന നടത്തുവാനാണ് നമുക്കിഷ്ടം. ആരാധിക്കുവാൻ നമുക്ക് ഇപ്പോൾ പ്രത്യേകമായിട്ടും സമയമില്ല. ജോലികൾ അവസാനിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. അത് രാവിലെയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഓരോ യാമത്തിലാണെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. കാരണം ബാക്കി കാര്യങ്ങൾക്ക് സമയം വേണം. ദൈവത്തിന് കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ സമയമില്ല. 84 സങ്കീർത്തനം തന്നെ 6 വാക്യത്തിൽ പറയുന്നുണ്ട്, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുന്മഴയാൽ അത് അനുഗ്രഹ പൂർണ്ണമായി തീരുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാക്കന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പരിശുദ്ധനായ പരമല തിരുമേനി ഉൾപ്പെടെയുള്ള പരിശുദ്ധന്മാരുടെ ശ്രേണി ഒന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പരിശുദ്ധന്റെ ജീവിതത്തെ കുറിച്ച് പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നേക്കാൾ അറിയുന്നുള്ളവരാണ് ഇത് കേൾക്കുന്നത്. പരിശുദ്ധന്റെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുവാൻ ഇടയാവുന്നത് ആരാധനയ്ക്ക് ഒത്തിരി തീഷ്ണത കൊടുത്തിരുന്നു, ആരാധനയിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു. നമ്മുടെ യാവപ്രാർത്ഥനകളൊക്കെ നോക്കുമ്പോൾ പരിശുദ്ധന്റെ ജീവിതത്തിൽ യാവപ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ കവിടത്തിലേക്കുള്ള പദയാത്രയിൽ, തീർത്ഥാടന യാത്രയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പാട്ടുമുണ്ട്, യാമം തോറും കണ്ണീരാൽ കർത്തസന്നിധിയിൽ സാഷ്ടാംഗം, പ്രാർത്ഥന നോമ്പ് ഉപവാസങ്ങൾ പാലിച്ചോനെ പരിശുദ്ധ. പ്രിയമുള്ളവരെ, പരുമല തിരുമേനിയുടെ ജീവിതം നോക്കുമ്പോൾ 84 സംഖ്യത്തിന് 6 വാക്യം പറയുന്നത് പോലാണ്, കണ്ണുനീർ താഴ്വരയിൽ കിടക്കുമ്പോൾ ജലാശയമാക്കി തീർക്കുന്നു, മുന്മഴയാൽ അത് അനുഗ്രഹ പൂർണ്ണമായി തീരുന്നു. എന്താണ് ആരാധന? പ്രധാനമായിട്ടും ആരാധന ദൈവവുമായിട്ടുള്ള സംസർഗമാണ്. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള സംസർഗമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ സംസർഗം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഒന്ന് പരിശോധിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവം തരുന്ന നന്മകൾക്ക് നന്ദി പറയുവാനുള്ള ഒരു ഉപാധിയും കൂടിയാണ് പ്രാർത്ഥന, ആരാധന എന്ന് പറയുന്നത്. എപ്പോഴാണ് ആരാധനയുടെ സമയങ്ങൾ? ഒരിക്കൽ സൺഡേ സ്കൂൾ കുട്ടികൾ ക്ലാസ് എടുക്കുവാൻ പോയപ്പോൾ പ്രാർത്ഥനയുടെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ക്ലാസ് പറയുന്നത്. ഈ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുവാൻ വന്ന ആള് ചോദിക്കുകയുണ്ടായി, എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. കൊച്ചുകുട്ടികളാണ് ഇരിക്കുന്നത്, മാതാപിതാക്കൾ പുറകിലാണ്. അദ്ദേഹം ചോദിച്ചു, ഫ്രണ്ടിലിരുന്ന കൊച്ചു കുഞ്ഞുങ്ങളോടാണ് ചോദിച്ചത്, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി, എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. ഒരു കൊച്ചുകുട്ടി തൻ്റെ മുഖത്തോട്ട് നോക്കിയെന്ന ഭാവത്തിൽ എഴുന്നേറ്റ് നിന്നു. നിഷ്കളങ്കിയായ കുട്ടിയായതുകൊണ്ടാണ് എഴുന്നേറ്റ് നിന്നത്. ആ കൊച്ചുകുട്ടി ഒന്നും മിണ്ടുന്നില്ല. അധ്യാപകൻ, ക്ലാസ് എടുക്കുവാൻ വന്ന അധ്യാപകൻ ചോദിച്ചു, മോളെ നിനക്ക് ഉത്തരം അറിയാമല്ലോ, കൊച്ചുകുഞ്ഞ് മിടുക്കിയാണ്, ഉത്തരം പെട്ടെന്ന് പറയുക, ഈ കുഞ്ഞുങ്ങളെല്ലാം കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചുകുട്ടി പറഞ്ഞു, അറിയില്ലെന്ന്. പെട്ടെന്ന് കിട്ടിയ ഉത്തരമാണ്, നിഷ്കളങ്കമായ ഉത്തരമാണ്, പ്രാർത്ഥന എപ്പോഴാണ് നടത്തുന്നതെന്ന് അറിയത്തില്ലെന്ന്. അധ്യാപകൻ വീണ്ടും ചോദിച്ചു, വീട്ടിൽ എപ്പോഴാണ് മോളെ പ്രാർത്ഥിക്കുന്നതെന്ന്. അധ്യാപകന് കൊടുത്ത ഉത്തരം വളരെ ചിന്തനീയമാണ്. കാരണം ആ കൊച്ചുകുട്ടി പറഞ്ഞു, എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. വൈകുന്നേരമാകുമ്പോൾ 6 കഴിയുമ്പോൾ അമ്മ പറയും പ്രാർത്ഥിക്കാമെന്ന്. സന്ധ്യ ആകട്ടെ എന്ന് പറഞ്ഞ് അപ്പം കുറച്ചുകൂടെ ലേറ്റാക്കും. 7 ആകുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വേദപുസ്തകം എടുത്ത് വരുന്ന അമ്മയോട് പറയും, ന്യൂസ് ഉണ്ടെന്ന് കണ്ടു കഴിയട്ടെന്ന്. അത് കണ്ടു കഴിയുമ്പോൾ ഏഴരയാകും. ഏഴരയാകുമ്പോൾ അപ്പം പറയും പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ അമ്മ പറയും ഇനിയും ജോലികളുണ്ട്, സീരിയലുകളുണ്ട്, ഇതൊന്ന് കഴിഞ്ഞോട്ട്, കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന്. ഈ കൊച്ചുകുഞ്ഞ് 8:30 ആകുമ്പോൾ കിടന്നുറങ്ങുന്ന പതിവാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഏത് സമയത്താണെന്ന് ആ കൊച്ചുകുഞ്ഞിന് അറിയില്ലെന്ന് ആ കൊച്ചുകുഞ്ഞ് ഉത്തരം പറയുകയാണ്. ഇന്ന് പല വീടുകളിലുമുള്ള ഒരവസ്ഥയാണിത്. എന്താണ്, പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സമയമില്ല. ഇഷ്ടമുള്ളപ്പോൾ, ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കാം, ചിലപ്പോൾ പ്രാർത്ഥന മാറ്റിവെച്ചു എന്ന് വരാം. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം തരുന്ന ഒരു കരുണ മുടക്കിയെങ്കിൽ, അത് തരാതിരുന്നെങ്കിൽ, ഇവിടെ നീ ചെയ്യുന്ന ഒരു ജോലിക്കും നിന്റെ കൈകാലുകൾ അനങ്ങാതിരുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, അവിടെ നിനക്ക് പതനം വരത്തില്ലേ. ഈ പ്രാർത്ഥനയുടെ സമയത്ത് നീ മാറ്റിവെക്കുന്നത് എന്ത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥമായി പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് യാമ നമസ്കാരങ്ങൾ. അത് യഥാവിധം, യഥായോഗ്യം അനുഷ്ഠിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ ഒരു ദുഃഖങ്ങളും പ്രയാസങ്ങളും നെടുവിയർപ്പുകളും ഒന്നും ഉണ്ടാകുകയില്ലെന്ന് വേദപുസ്തകവും നമ്മുടെ ചരിത്രവുമൊക്കെ സാക്ഷിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും അതിനെ മാറ്റിവെക്കുമ്പോഴാണ് പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നഷ്ടങ്ങൾ നമുക്കുണ്ടാകുന്നത്, നിത്യമായ നഷ്ടത്തിലേക്ക് നമ്മളായിത്തീരുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന യഥാസമയം നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ വേദപുസ്തകത്തിലെ ഉത്തമ ഉദാഹരണമാണ് പ്രാർത്ഥനയുടെ സമയം ക്രമീകരിക്കുന്ന, അല്ലെങ്കിൽ പാരമ്പര്യങ്ങളെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. അത് നമ്മുടെ ജീവിതത്തിലും ശീലമാക്കണം. വേദപുസ്തകത്തിൽ നമ്മുടെ പൂർവ്വികർ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെയൊക്കെ മാറ്റിവെച്ച അനേകം വ്യക്തിത്വങ്ങളുണ്ട്. ഫലം പ്രാപിച്ചവരുണ്ട്, അത് നഷ്ടപ്പെടുത്തിയവരുണ്ട്. യേശാവിന്റെ കാര്യം നാം പരിശോധിക്കുമ്പോഴും തന്റെ പൂർവ്വപിതാക്കന്മാർ അബ്രഹാം, ഇസ്ഹാക്കൊക്കെയും പ്രാർത്ഥനയിലൂടെ ദൈവഹിതത്തിന് ഇഷ്ടപ്പെട്ടു. സ്വജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു രീതികളിലൂടെ ഇടപെട്ട് സ്വന്തം ജീവിതത്തെ നഷ്ടപ്പെടുത്തിയ യേശാവ് നമുക്ക് മുമ്പിൽ മാതൃകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പ്രാർത്ഥിക്കുന്നവന്, ആരാധിക്കുന്നവൻ ലഭിക്കുന്ന കൃപയെക്കുറിച്ചും സങ്കീർത്തന 1:3 കാണുന്നുണ്ട്. അത്തരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം ലഭിക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവന്റെ ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ആത്യരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം ലഭിക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നമുക്കറിയാം, ആത്യരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന് എപ്പോഴും വേരുകളിൽ വെള്ളം ലഭിക്കും. എത്ര വറവുണ്ടായാലും, എത്ര വേനലുണ്ടായാലും ഒരു കുഴപ്പവുമില്ലാതെ വെള്ളം വേരുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് യഥാസമയത്ത് ഫലം നൽകുവാൻ കഴിയും, ഇല വാടത്തുമില്ല. പിന്നീട് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എൻ്റെയും ജീവൻ, നിങ്ങളുടെയും ജീവിതത്തിൽ ആരാധനയ്ക്ക് മുഖ്യമായ പ്രാധാന്യം കൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടിയിരിക്കുന്നു. മൂന്നാമതായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്, മൂന്നാമതായിട്ട് ബലം പ്രാപിക്കുവാൻ നാം ചെയ്യേണ്ടത് തെറ്റുകളെ ഏറ്റുപറഞ്ഞ് പാപപരിഹാരത്തിലൂടെ ബലത്തെ പ്രാപിക്കുകയാണ്. പാപപരിഹാരത്തിലൂടെ ബലത്തെ പ്രാപിക്കുകയാണ് നാം ചെയ്യേണ്ടത്. മഹത്വമുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:15-16 പ്രകാരം കാണുന്നുണ്ട്. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ നിങ്ങളിൽ നിന്ന് മറച്ചു കളയും. നിങ്ങൾ എത്രയധികം പ്രാർത്ഥനകൾ നടത്തിയാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങൾ കൈകൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവേൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷം എൻ്റെ കണ്ണു മുമ്പിൽ നീക്കിക്കളയുവേൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവേൻ. പ്രിയമുള്ളവരെ, മുഖത്തുള്ളനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:15-16 നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ ഉത്തരം അരുളുകയില്ല. ഇന്ന് പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട് ദൈവം കേൾക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട് ദൈവം ഉത്തരം അരുളുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ മൗനം പാലിക്കുമെന്ന് ദൈവത്തിന്റെ സ്തരം യെശയ്യ പ്രവാചകനിലൂടെ കേൾക്കുന്നത്. പാപത്തിലൂടെയാണ് ഞാനും നിങ്ങളും കൈമലർത്തുന്നത്. പാപത്തിലൂടെയാണ് ഞാനും നിങ്ങളും ദൈവസ്ഥതയിൽ യാചിക്കുവാൻ പോകുന്നത്. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ പാപത്തിൽ വീണുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുവാൻ പോയാൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ പാപങ്ങളെ, നിന്റെ കുറ്റങ്ങളെ കഴുകിക്കളയുവിൻ, നിന്നെ തന്നെ ശുദ്ധീകരിക്കുവിൻ, എന്നിട്ട് എൻ്റെ അടുക്കിലേക്ക് വരിക എന്നുള്ളത്. പ്രിയമുള്ളവരെ, രണ്ട് വ്യക്തിത്വങ്ങളുടെ കാര്യം കൂടെ ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ ബലം സ്വീകരിച്ച് നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്. ബലം സ്വീകരിച്ച് നഷ്ടപ്പെടുത്തുമെന്നായപ്പോൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് അതിനെ നേടിയെടുത്ത ഒരു വ്യക്തിത്വമുണ്ട്. ആദ്യമായിട്ട് പറയുന്നത് ബലം സ്വീകരിച്ച് നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയെ കുറിച്ചാണ്. നമുക്കെല്ലാം സുപരിചിതനാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ സാംസൺ എന്ന് പറയുന്ന, ശിംശോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഗർഭത്തിലൊരുവായ സമയം തൊട്ട് ദൈവകൃപയാൽ ചുറ്റപ്പെട്ട വ്യക്തി, നസീർ വ്രതക്കാരൻ, സിംഹത്തെ പോലും തോൽപ്പിക്കുന്നവൻ, 1000 പേരെ ഒറ്റയ്ക്ക് നേരിടുന്നവൻ, ഒത്തിരി പ്രത്യേകത വേദപുസ്തകം അവൻ നൽകുന്നുണ്ട്. പക്ഷെങ്കിൽ അവൻ ആ ബലത്തെ നഷ്ടപ്പെടുത്തിയത് എങ്ങനെയാണ്? ലഭിച്ച കൃപ എന്ന് പറയുന്നത് ഗർഭത്തിലൊരുവായ സമയം മുതൽ, അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ മുതൽ ദൈവകൃപയാൽ ദൈവത്തിന്റെ ബലം ലഭിച്ചവനാണ് അവൻ. അവന് എത്ര പേരെ വേണമെങ്കിലും മല്ലിട്ട് തോപ്പിക്കുക ശക്തിയുണ്ട്. നാസീർ വ്രതക്കാരനായിരുന്നു, പക്ഷെങ്കിൽ അവന് എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? പ്രിയമുള്ളവരെ, നഷ്ടപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവന്റെ പൂർവികർ അനുഷ്ഠിച്ചു വന്ന മാർഗങ്ങളിൽ നിന്ന് തെറ്റി ജീവിച്ചപ്പോഴാണ് ഒന്നാമതായിട്ട് അവന് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. പൂർവികർ അനുഷ്ഠിച്ചു വന്ന ജീവിതങ്ങൾ, പാരമ്പര്യങ്ങളെ അവഗണിച്ചപ്പോഴാണ് അവന് നഷ്ടമുണ്ടായത്. എന്താണ് പൂർവികർ അനുഷ്ഠിച്ചു വന്ന ജീവിതം? പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. നമ്മുടെ പല ഭവനങ്ങളിലും പ്രാർത്ഥനയ്ക്കുന്ന പ്രാധാന്യമില്ല. പഴയ കാലങ്ങളിലുള്ള ഭവനങ്ങളിലൊക്കെ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ കാണുവാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. നമ്മുടെ പൂർവികരായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും വെളുപ്പിന് എഴുന്നേറ്റുകൊണ്ട് പ്രാർത്ഥിക്കും, സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥിക്കും. ബലഹീന, ഞാനൊക്കെ എന്റെ ഭവനത്തിൽ നോക്കുമ്പോൾ എൻ്റെ വല്യപ്പച്ചൻ, ഞാൻ കൊച്ചു പയ്യനായിരുന്ന സമയത്ത്, എനിക്ക് 4, 5, 6 വയസ്സുള്ള സമയത്ത് അപ്പച്ചൻ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് മനമേ പക്ഷി ഗണങ്ങൾ എന്നുള്ള പാട്ട് ഉറക്ക പാടുന്നത് കേട്ട് ഉണർന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സന്ധ്യയാകുമ്പോൾ അപ്പച്ചൻ വേദപുസ്തകം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞുകൊണ്ട് എന്തതിശയമേ എന്നുള്ള പാട്ട്, ആ പാട്ട് എല്ലാ ദിവസവും, അല്ലെങ്കിൽ എന്നോടുള്ള സർവ്വ നന്മകൾക്കായി നിന്റെ ഹിതം പോലെ എന്നുള്ള പാട്ട് പാടി 6 മണിയാകുമ്പോൾ അപ്പച്ചൻ ആരംഭിക്കും. ഇന്ന് പ്രിയമുള്ളവരെ, പാരമ്പര്യങ്ങളെ അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ദൈവഹിതത്തിൽ നോമ്പ് ഉപവാസം അനുഷ്ഠിച്ചു വന്ന നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിംശോന് വന്ന വീഴ്ചയും തന്നെയാണ്. പ്രാർത്ഥന അവഗണിച്ചു, പാരമ്പര്യങ്ങളെ അവഗണിച്ചു, പൂർവ്വപിതാക്കന്മാർ കാണിച്ചു കൊടുത്ത ജീവിത ശൈലികളെ മാറ്റിക്കൊണ്ട് അവൻ ശക്തിയുണ്ടെന്ന് ധരിച്ചുകൊണ്ട്, ശക്തിമാനാണെന്ന് ധരിച്ചുകൊണ്ട് അവൻ എല്ലാത്തിനെയും മാറ്റിവെക്കുവാൻ തുടങ്ങി. വീണ്ടും നോക്കുമ്പോൾ അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവിക രഹസ്യങ്ങൾ അവൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ടിരിക്കേണ്ടത് അതിനെ പരസ്യമാക്കി കൊടുക്കുകയാണ് ശിംശോന് വന്ന വീഴ്ച എന്ന് പറയുന്നത്. വീണ്ടും നമുക്കറിയാം, പ്രജാതി സ്ത്രീകളുടെ കൂടെ ശയിക്കുവാൻ തുടങ്ങി, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തിൽ സുഖം കണ്ടെത്തുവാൻ തുടങ്ങി. അവിടെ അവൻ്റെ വ്രതത്തിൻ്റെ മഹത്വം അവനെ തിരിച്ചറിയാതെ പോയി. അവൻ്റെ തലയിലെ 7 ജടകളുടെ രഹസ്യം മനസ്സിലായപ്പോൾ അവൻ തോൽപ്പിക്കപ്പെട്ടു എന്ന് വിശുദ്ധ വേദപുസ്തകം കാണിച്ചു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ബലത്തെ ഗർഭത്തിലൊരുവായപ്പോൾ നേടിയവനാണ് ശിംശോൻ എന്ന് പറയുന്നവൻ. പക്ഷെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്തുവാൻ അവനിട വന്നു. ഇന്ന് ആരാധന എന്ന് പറയുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം പ്രാർത്ഥിക്കുവാനുള്ള സമയം. അത് ചിലപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പ്രായമുള്ളവർക്ക് പോകുവാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ ഇന്ന് സംജാതമാകുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മുതലുള്ള കാലത്ത് ആർക്കും പള്ളിയിൽ പോകാൻ പറ്റാത്ത ഒരു കാഴ്ചയുണ്ട്. ആ അവസരത്തിൽ ഇപ്പോൾ പറയുന്നത് ശരിയാണെന്നറിയില്ല, പരുമല എന്ന് പറയുന്ന ഈ പരിശുദ്ധ സ്ഥലത്ത് ബഹുമാനപ്പെട്ട മാനേലച്ചനും പരിശുദ്ധ ബാബാതിരുമിനെ ഉൾപ്പെടെയുള്ളവർ താൽക്കാലികമായിട്ട് ടെലിവിഷൻ ചാനലിലൂടെ ലൈവായിട്ട് പരിശുദ്ധ പരുമല തിരുമേനിയുടെ കബറിങ്കൽ പരുമല സെമിനാരിയിലുള്ള ആരാധന പുറം ലോകത്തെ നമുക്ക് വീട്ടിലിരുന്ന് കാണുവാൻ സാധിക്കുകയുണ്ടായി. പലരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പരുമലയിലെ എല്ലാ ആഴ്ചത്തെ ആരാധന TVയിൽ കാണുവാൻ ഇട വന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്, സഭയിലെ പരിശുദ്ധ തിരുമേനിമാരെ വിമതി തിരുമേനിമാരെ ഒക്കെ ഒന്ന് കാണുവാനും അവരുടെ കുർബാന കേൾക്കുവാനും സാധിച്ചു. പ്രിയമുള്ളവരെ, അത് വലിയൊരു അനുഭവമാണ്. ഇതിന് ക്രമീകരിച്ച എല്ലാവരോടുമുള്ള നന്ദി അഭിനന്ദനവും ഇപ്പോൾ അറിയിക്കുകയാണ്. കാരണം മറ്റൊരവസരം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. പ്രകാരം സഭയിലെ തിരുമേനിമാരെയും പരിശുദ്ധ പരുമല സെമിനാരിയിലെ വിശുദ്ധ കുർബാനയും ആരാധനയും വീട്ടിലിരുന്ന് കണ്ടു. അത് കണ്ട ശേഷം മാത്രമേ ഈ രണ്ട് മാസക്കാലങ്ങളിൽ എന്തിനു ഇറങ്ങിയിരുന്നുള്ളൂ എന്ന് കുറച്ചുപേർ അനുഭവം പങ്കുവെച്ചത് ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ശിംശോന്റെ കാര്യം പരിശോധിക്കുമ്പോൾ ബലം നേടിയിട്ട് നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് ദാവീദ് എന്ന് പറയുന്നു. നമുക്കറിയാം ഈശായുടെ മകനായ ദാവീദിനെ ശോമേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത് ഇസ്രായേലിന്റെ രാജാവാക്കുന്നുണ്ട്. ദൈവഹിതത്തിന് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നോമ്പോടുകൂടെ കാര്യങ്ങൾ തീരുമാനിച്ച ദാവീദിന് ഒരു ഇടർച്ച പറ്റുന്നുണ്ട്. ആ ഇടർച്ചയിൽ അവൻ വീണു പോകുന്നുണ്ട്. തന്റെ വൃത്തിയായി ഉരിയാവിനെ കൊല്ലിച്ച് അവന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നുണ്ട്. ഇവിടെ അവന് പറ്റുന്നത് വലിയ വീഴ്ചയാണ്. നാഥാ എന്ന് പറഞ്ഞ പ്രവാചകൻ അവന്റെ വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നീ തെറ്റ് ചെയ്തു, ദൈവത്തോട് തെറ്റ് ചെയ്തു എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ബലം നേടിയ മനുഷ്യനാണ് ദാവീദ്. പക്ഷെങ്കിൽ തന്റെ തെറ്റ് മൂലം അതിനെ നഷ്ടപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ പ്രവാചകൻ വന്ന് പറഞ്ഞപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? രാവും പകലും കണ്ണുനീരാൽ തന്റെ കിടക്ക നനച്ചുവെന്ന് നമ്മൾ പാമ്പാക്കു നമസ്കാരത്തിൽ പാടുന്നുണ്ട്. തൻ പാപം മറഞ്ഞ ദാവീദ് ദിനവും പകലും കണ്ണുനീരാൽ തന്റെ കിടക്ക നനച്ചയ്യോ വീണ്ടും പറയുന്നു. വലിയൊരു പശ്ചാത്താപം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അയ്യോ വലുതാം നീ ദുരിതമെന്ന് നമ്മൾ പാടുന്നുണ്ട്. പ്രിയമുള്ളവരെ, തന്റെ പാപം മറഞ്ഞ ദാവീദ് തന്റെ കിടക്ക നനച്ച് തിരിച്ചാ ബലം സ്വീകരിച്ചെങ്കിൽ എനിക്കും നിങ്ങൾക്കും അത് സാധിക്കും. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ നമ്മുടെ കുറ്റങ്ങളെ ദൈവസ്നിധിയിൽ കഴുകി വെടുപ്പാക്കുവാൻ കഴിയുമ്പോൾ, നമ്മുടെ കുറ്റങ്ങളെ ദൈവസ്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദിപ്പിക്കുവാൻ കഴിയുമ്പോൾ, ദാവീദിനെ പോലെ കണ്ണുനീരാൽ തന്റെ കിടക്ക നനച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോൾ, അതിന് നമുക്കെന്താണ് മാർഗം? വിശുദ്ധ കുമ്പസാരത്തിലൂടെ അതിനെ നമുക്ക് സാധിച്ചെടുക്കാം. വിശുദ്ധ മാമോദിസായിലൂടെ ദൈവത്തെ കണ്ടു, ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെയ്തികളിൽ ഒക്കെയും അതിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, ദാവീദിനെ പോലെ ദൈവസ്നിധി അനുദപിച്ച് കരയുവാൻ പശ്ചാത്തപിച്ച് കരയുവാൻ കുമ്പസാരം എന്ന ഉദാശയിലൂടെ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദാവീദിനെ പോലെ പമ്പാക്കു നമസ്കാരത്തിൽ പാടുന്നുണ്ട്, മാനസവാട്ടം കണ്ണുനീരും വന്നിയിടേണം പ്രാർത്ഥനയിൽ, പുഞ്ചിരിയുള്ള അതരം വ്യസനം തട്ടാത്ത മനവും പോലെ. പ്രിയമുള്ളവരെ, ദാവീദിനെ പോലെ അനുദപിച്ച് കരഞ്ഞ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തിരികെ നേടിയെടുക്കുവാൻ, യഥാർത്ഥമായ ബലം പ്രാപിച്ചുകൊണ്ട് ഭാഗ്യാവസ്ഥയിലേക്ക് കടക്കുവാൻ. ഇശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, നിന്റെ പാപം കാരണം ഞാൻ കൈമലർത്തുന്നത് മൗനമാക്കുന്നു, നോക്കുന്നില്ല കാണുന്നില്ലെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. ഇവിടെ കഴുകിക്കളഞ്ഞ് ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് സ്കിയ രാജാവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ദൈവകൃപ എന്നെയും നിങ്ങളെയും ചുറ്റപ്പെടുന്നത്. പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സ് സിയോനിലേക്കുള്ള പരിപാടികളുണ്ട്. പ്രധാനമായിട്ടും ഒന്നാമതായിട്ട് ആ ബലത്തെ പ്രാപിക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദൈവത്തെ നോക്കിക്കൊണ്ട് അത് കാഴ്ചയുടെ വിശുദ്ധി, ഹൃദയത്തിന്റെ വിശുദ്ധി, വഴികളുടെ വിശുദ്ധിയിലൂടെ ദൈവത്തെ നോക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് ആരാധനയ്ക്ക് തീഷ്ണതയുള്ളവരായിത്തീരുക. പൂർവ്വപിതാക്കന്മാരെ പോലെ പരിശുദ്ധനായ പരിമലത്തിനുമായ ജീവിതം, പരിശുദ്ധന്മാരുടെ ജീവിതം, നമ്മുടെ പൂർവികർ നമ്മെ കാണിച്ചു തന്നിട്ടുള്ള ജീവിതത്തിലൂടെ ദൈവത്തെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആ ബലത്തെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് തെറ്റുകളെ ഏറ്റുപറഞ്ഞ് പാപപരിഹാരത്തിലൂടെ ബലത്തെ പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ ബലത്തെ പ്രാപിക്കുന്നവർ എപ്പോഴും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി തീരും. അങ്ങനെ അവർ സ്വർഗീയ ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക്, സിയോനിലേക്കുള്ള പരിപാടികളുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരും. ലോകം തരുന്നതുപോലെ, ലോകത്തിന്റെ കാഴ്ച പോലെ നഷ്ടപ്പെടുന്ന ഭാഗ്യമല്ല, നേടിയെടുക്കുന്ന യഥാർത്ഥമായ സന്തോഷത്തിന്റെ അനുഭവം, നിലനിൽക്കുന്ന അനുഭവം, അതെനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇളയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ബലഹീന എനിക്ക് പരിശുദ്ധമായ പരിമലത്തിന് സെമിനാരിയിൽ വന്ന് ധ്യാനം നടത്തുവാൻ അവസരം തന്ന ഏറ്റവും ആദരണീയനായ മാനേജർ മോഹനപ്പെട്ട എം സി കുര്യാക്കോസിനോടും, ഉണ്ണി ഗുരുനാഥൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട യുഹാന റംബാസിനോടും, മറ്റ് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും, എളിയ വാക്കുകൾ ശ്രവിച്ച് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.